జ్ఞానం లోగ జ్ఞానం స్థానం సుఖమీదల్లా లాభం అల్లె నిక్కి నీవన్ చేదమెన్నరిన్యు జ్ఞాన్ మానం ధనం లోగ జ్ఞానం స్థానం సుఖమీదల్లా లాభం అల్లె నిక్కి నీవన్ చేదమెన్ ఎల్లారుం కైవిట్టాలు కృపయాల్ ഞാൻ പിൻചെല്ലും
നമ്മൾ ഗലാത്യനേയത്തിലേക്ക് നമ്മൾ ഗലാത്യനേയത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ കയറിയിരുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത് എന്നുള്ളതിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യമാണ് വായിച്ചത്. ഗലാത്യർ 1:3 പിതാവിന്റെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. നേരം യേശു ക്രിസ്തു മരിച്ചത് പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാനായിട്ട്. പിതാവിന്റെ ഇഷ്ടം നിവർത്തിച്ച് മരിച്ചതിന്റെ ഉദ്ദേശം എന്നത് എന്താണ്? നമ്മളെ ദുഷ്ടലോകത്തിൽ നിന്നും വിടുവിക്കാനായിട്ടാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ഗലാത്യലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു തുടങ്ങിയാണ്. രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞ് മൂന്നാമത്തെ അധ്യായത്തിലാണ് ശരിക്കും സുവിശേഷത്തിന്റെ കണ്ടന്റിലേക്ക് പൗലോസ് കയറുന്നത്. അതിന്റെ ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞ പോലെ എല്ലാ വാക്യങ്ങളും എടുത്തു പറയാനായിട്ട് സമയമില്ല. അങ്ങനെയാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ജസ്റ്റ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കണ്ടന്റ് മാത്രം പറഞ്ഞിട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കും. 6 മുതൽ 9
ദൈവത്തിൽ വിശ്വസിച്ചു.
ഒന്നാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ
ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ക്ഷമിക്കപ്പെട്ടു. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ക്ഷമിക്കപ്പെട്ടു.
ഇവിടെ തുടർച്ചയായി പറയുന്ന വാക്ക് ഏതാണ് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്? സുവിശേഷം എന്നുള്ള വാക്കാണ് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ബൈബിളിന്റെ കണ്ടന്റ് സുവിശേഷമാണ്. എല്ലാ അധ്യായങ്ങളും എല്ലാ പുസ്തകങ്ങളും സുവിശേഷത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പല രീതിയിലായിരിക്കാം എങ്കിൽ പോലും സുവിശേഷത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ് വേറൊരു സുവിശേഷം ചിലർ പ്രചരിപ്പിക്കുന്നു. ഇവിടെ ഈ കോണ്ടക്സ്റ്റ് വെച്ച് മനസ്സിലാക്കി ഈ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറൊരു സുവിശേഷം എന്താണ് നമുക്ക് മനസ്സിലാവുള്ളൂ. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവാണ് സുവിശേഷം അല്ലെ. കർത്താവിന്റെ ഗോസ്പൽ മെസ്സേജ്, ക്ലിയർ ആയിട്ടുള്ള ഗോസ്പൽ മെസ്സേജാണ് പ്രസന്റ് ചെയ്തത് പൗലോസ്. ഈ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഒഴിവാക്കി വേറെ എന്ത് പറഞ്ഞാലും അത് വേറൊരു സുവിശേഷമാണ്. ഞാൻ വേറെ പറയാം, ഈ കോണ്ടക്സ്റ്റിൽ ഇവിടെ ന്യായപ്രമാണമാണ് ഇവർ പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടും എന്നുള്ള കാര്യമാണ് പഠിപ്പിക്കുന്നതിനെ, അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അത്രയ്ക്ക് അപ്ലിക്കബിൾ അല്ല. നമുക്കിപ്പോൾ ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരോ പരിശോധന പഠിപ്പിക്കുന്നവരോ ഇല്ല. പക്ഷെ ഇതിന് കോണ്ടക്സ്റ്റ് വെച്ച് മനസ്സിലാക്കിയാൽ പൗലോസ് പറയുന്നത് യഥാർത്ഥ സുവിശേഷത്തിന്റെ, യഥാർത്ഥമായിട്ടുള്ള ബൈബിൾ പഠിപ്പിക്കുന്ന പ്യുവർ ഗോസ്പലിന്റെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആര് എന്ത് പഠിപ്പിച്ചാലും അത് വേറൊരു സുവിശേഷമാണ്. അതാണ് കൊരിന്ത്യലേഖനത്തിൽ 2 കൊരിന്ത്യർ 11:2-3 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 2-3 വാക്യത്തിലും പറയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്തിൽ ശ്രമിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾ പൊറുക്കുന്ന ആശ്ചര്യം. അതായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതും ന്യായപ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്നേരം പോലീസ് പറയാണ് യഥാർത്ഥ യുവർ ഗോസ്പെൽ യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ള ആ സുവിശേഷത്തിൽ നിന്ന് ബാക്കി എന്താൾക്കാർ പഠിപ്പിച്ചാലും അത് ഡിസ്റ്റോർട്ടഡ് ഗോസ്പെലാണ്. അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ആറാമത്തെ വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഏഴാമത്തെ വാക്യം വിച്ച് റിയലി നോട്ട് അതർ അനദർ ഉള്ളി ദേർ ആർ സം
ബട്ട് ദേർ ആർ സം ഹു ട്രബ് യു ആൻഡ് വാണ്ട് ടു പെർവേർട്ട് ദ ഗോസ്പെൽ ഓഫ് ക്രൈസ്റ്റ്.
നേരം പെർവേർട്ട് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ പെർവേർട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ ഗോസ്പലിൽ നിന്ന് തെറ്റിപ്പോകുന്ന എല്ലാ സുവിശേഷവും. നേരം ദൈവവചനത്തിലെ യഥാർത്ഥ സുവിശേഷം എന്താണ് എന്ന് നമ്മൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തോട്ട് പറയാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് വിപരീതമായി. ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇതുപോലെയാണ് ഈ ഗോസ്പൽ, ഈ റിയൽ ആയിട്ടുള്ള ട്രൂ ഗോസ്പൽ. അതിൽ നിന്ന് പെർവേർട്ടഡ് ആയിട്ട് ഏത് ഗോസ്പൽ ആര് പറഞ്ഞാലും പൗലോസിന് ഒരു സംശയവുമില്ല, ആ വ്യക്തിയെപ്പറ്റി പൗലോസ് പറയാൻ അവൻ ശപിക്കപ്പെട്ടവൻ. ഇത് ഭയങ്കര ബോൾഡ്നെസ് ഉണ്ടെങ്കിൽ പറയാനുള്ള കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പൗലോസ് അത്ര ക്ലിയർ ആയിരുന്നു എന്താണ് ഗോസ്പൽ. ഈ ഗോസ്പൽ ഇത്ര ക്ലിയർ ആയിട്ട് ഒരു വ്യക്തിക്ക് അറിയത്തില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇത് പറയാനുള്ള കഴിയത്തില്ല. പൗലോസ് പറയാണ് ഇത് ഞാൻ ഇനി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ശപിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങളാകട്ടെ ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ഗോസ്പൽ ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടു. അത് വളരെ ക്ലിയർ ആണ്. ദൈവവചനത്തിൽ നമുക്ക് വേറെ ഒരു സ്റ്റാൻഡേർഡും ഇല്ല നോക്കാനായിട്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഗോസ്പൽ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ട് ആര് പറയുന്നു എന്നുള്ളത് വിഷയമല്ല. അത് പറയുന്നത് ഏത് വ്യക്തിയാണെങ്കിലും വിഷയമല്ല, ഏത് സഭയാണെങ്കിലും വിഷയമല്ല. ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്, ദൈവവചനത്തിലെ കാര്യങ്ങൾ പറയുന്നത്, ഏത് സഭക്കാരനോ ഏത് വ്യക്തിയോ ആര് പറഞ്ഞാലും വിഷയമല്ല. പൗലോസ് പറയാണ് ഞാൻ ഇനി വന്നിട്ട് പറഞ്ഞാലും വിഷയമല്ല. കാര്യം എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, പൗലോസ് പറയാണ് ഞാൻ ഈ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഗോസ്പൽ നൽകപ്പെട്ട് കഴിഞ്ഞു. ഇത് പൗലോസ് പറയുന്നത് എന്റെ ഗോസ്പൽ അല്ല, ഇത് ഇത് യേശുക്രിസ്തു പറഞ്ഞ ഗോസ്പലാണ്. പഴയ നിമിത്തം ഉൽപ്പത്തിക്ക് മുമ്പേ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ ഫോർ പ്ലാനിൽ കൂടി ദൈവം എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഞാൻ വെളിപ്പെടുത്തി തരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും തിരിച്ചു വന്നിട്ട് നാളെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ശപിക്കപ്പെട്ടവരെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നേരെ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ഗോസ്പൽ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി ആ ഗോസ്പലിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ആര് പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് വിശ്വസിക്കാൻ പാടില്ല. ആര് പഠിപ്പിച്ചാലും ഇത് പൗലോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഒരു കണ്ടുപിടുത്തമാണ്. ഇതൊരു പൗലിയൻ ഡോക്ടറിനല്ല, പൗലോസിന്റെ ഒരു ഉപദേശമല്ല എന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇവിടെ പറയുകയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷത്തിന്റെ കണ്ടന്റ് ഇതാണ് താഴോട്ട് പറഞ്ഞു വരുന്നുണ്ട്. അത് നേരത്തെ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുന്നതിന് മുമ്പേ സുവിശേഷങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു പറയുന്നതിന് മുമ്പ് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് യേശുക്രിസ്തു പറയാണ് തിരുവെഴുത്തുകൾ മോശം തുടങ്ങി എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് യേശുക്രിസ്തുവാണ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. യേശുക്രിസ്തുവാണ് ഇവർക്ക് പറഞ്ഞത് എന്റെ നാമത്തിൽ പാപമോചനം. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചാൽ ആ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം അവിടെ പറഞ്ഞാണ്, പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന നിവൃത്തിയാകണം എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ പാപമോചനവും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഈ ഗോസ്പൽ പൗലോസ് പറഞ്ഞാൽ ഈ ഗോസ്പൽ മാനസാന്തരപ്പെടണമെന്നുള്ളത്, ഈ മാനസാന്തരപ്പെടാതെ പാപമോചനം നടക്കത്തില്ലെന്നുള്ളത്, വീണ്ടും ജനിക്കണമെന്നുള്ളത്, വീണ്ടും ജനിക്കാതെ ഈ സ്വർഗരാജ്യത്തിന്റെ പടി കാണത്തില്ലെന്നുള്ളത്, ഇതൊന്നും വേറെ ആൾക്കാരൊന്നും പഠിപ്പിച്ചതല്ല. ഈ പൗലോസിന്റെ ഒരൊറ്റ ലേഖനം ഇല്ലെങ്കിൽ പോലും ഈ യോഹന്നാന്റെ സുവിശേഷത്തോടുകൂടി ബൈബിള് മാറിപ്പോവുകയാണെങ്കിലും സുവിശേഷത്തിന് മാറ്റം വരത്തില്ല. ഇനി അതും പോട്ടെ, പുതിയ നിയമം പോലും എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും സുവിശേഷത്തിന് മാറ്റം വരത്തില്ല. പഴയ നിയമത്തിൽ മാത്രം ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇങ്ങനെ പറയാം, 2 തിമോത്തിയോസില് പൗലോസ് തിമോത്തിയോസിന്റെ അടുത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. തിമോത്തിയോസ് 2 തിമോത്തിയോസ് തിമോത്തിയോസിന്റെ 3-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യങ്ങൾ നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കിയാൽ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പൗലോസ് ആരോ പറയുന്നത്, തിമോത്യോസിന്റെ അടുത്ത്. തിമോത്യോസിന്റെ അടുത്ത് പറയാൻ ഈ ബാല്യം മുതൽ പഠിച്ച തിരുവെഴുത്തുകളുണ്ട്. ആ തിരുവെഴുത്തുകൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ തിരുവെഴുത്തുകൾ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയാകുന്നതാണ്. യേശു ക്രിസ്തുവിനെ പറ്റി ഇവിടെ അങ്ങനെ പഴയ നിയമ തിരുവെഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് ജ്ഞാനിയാവുന്നു. നേരെ ഇവിടെ പറയാണ്, അന്ന് പുതിയ നിയമം എഴുതപ്പെടാത്തപ്പോൾ തിമോത്യോസിന്റെ ചെറുപ്പത്തിൽ പുതിയൊന്നും എഴുതിയിട്ടില്ല. പുതിയ നിയമ എഴുത്തുകൾ പോലും വരുന്നതിന് പുറയാണ് ഈ തിരുവെഴുത്തുകൾ നിങ്ങളെ നിന്നെ രക്ഷിച്ച് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളാണ്. അതുകൊണ്ട് പറയുന്നത് ബാല്യം മുതൽ അറിയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും നിൽക്കുന്നതിൽ നിലനിൽക്കുന്ന അടുത്ത വാക്യം പറയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. ഏതാണ് എല്ലാ തിരുവെഴുത്തും? മത്തായി മുതൽ വെളിപാട് വരെയുള്ളതല്ല, ഉൽപ്പത്തി മുതൽ മനാക്കി വരെയുള്ളതാണ്. ആ തിരുവെഴുത്തുകൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവശ്വാസീയമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിന്റെ ശ്വാസത്താൽ, ദൈവത്തിന്റെ പ്രേരണയാൽ, ദൈവാത്മാവിനാൽ മനുഷ്യൻ എഴുതിയതാണ്. ആ എഴുതിയത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ലിവിംഗ് വേർഡ് ഓഫ് ഗോഡിനെ പറ്റിയാണ് എഴുതിയത്. ഏത്? പഴയ നിയമ തിരുവെഴുത്തുകൾ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇത് എന്റെ ഉപദേശമല്ല, ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമല്ല, അതുകൊണ്ട് എനിക്കിത് മാറ്റാനായിട്ട് കഴിയത്തില്ല. ഞാനതുകൊണ്ട് പറയുന്നത് മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള പാപമോചനം, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടും ജനനം, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള മാനസാന്തരം, ഇത് പഠിപ്പിക്കാത്ത ഒരു സുവിശേഷവും യഥാർത്ഥ സുവിശേഷമല്ല എന്ന് മാത്രമല്ല, അല്ലാത്ത സുവിശേഷം പഠിപ്പിക്കുന്നവർ ശപിക്കപ്പെട്ടവർ എന്ന് പൗലോസ് പറയാം. പൗലോസ് പറയാണ് ഇത് ഇനി ഇത്ര പറയാനായിട്ട് ഇത്ര ബോൾഡ്നെസ്സോട് കൂടി പറയണമെങ്കിൽ പൗലോസ് അത്ര ക്ലിയർ ആയിട്ട് ഇതിന്റെ അടുത്ത വാക്യം പോലും പറയാണ്. എന്താണ് വേറെ പറയാണ്? ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു, ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാണ്. അങ്ങനെ പോലീസ് പറയാണ് ഈ ഗോസ്പൽ ഈ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ. അങ്ങനെ പോലീസ് പറയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്നുള്ള ഇംഗ്ലീഷ് ഇവിടെ എന്താണ്? ബോൺ സെർവന്റ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി ഒരാളുടെ ബോൺ സെർവന്റ് ആവുന്നു. ആരുടെ ബോൺ സെർവന്റ് ആവുന്നു? യേശു ക്രിസ്തുവിന്റെ ബോൺ സെർവന്റ് ആവുക. നേരം പൗലോസ് പറയാണ് ഒരു ബോൺ സെർവന്റിന് ആ ബോൺ സെർവന്റിന്റെ യജമാനെ അല്ലാതെ വേറൊരാളെ പ്രസാദിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നേരം രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, മനുഷ്യരെ പ്രസാദിപ്പിക്കുക, മനുഷ്യരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ അവിടെ കഴിഞ്ഞു. അതോടുകൂടി നിങ്ങൾക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും മനുഷ്യരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷത്തിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് പോലും വെക്കണ്ട. കാരണം ഈ രണ്ട് ഓപ്ഷനിലൂടെ സുവിശേഷത്തിലില്ല. എന്റെ പോലീസ് പറയാണ്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സുവിശേഷം വിശ്വസിച്ചിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതോടുകൂടി അടുത്ത ഓപ്ഷൻ കഴിഞ്ഞു. ഇന്ന് പല ആൾക്കാരും യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുകയോ വിശ്വസിക്കുകയോ അത് പഠിപ്പിക്കുകയോ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ സന്തോഷിപ്പിക്കുകയോ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയോ വേണ്ടതാണ്. എവിടെയൊക്കെ ദൈവത്തിന്റെ സുവിശേഷം കൃത്യമായിട്ട് ഒരു വ്യക്തിയുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മുമ്പിൽ ഓപ്ഷൻ വരും, ആ വ്യക്തിക്ക് ഒന്നുകിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കണം, ഇല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആ വ്യക്തി തീരുമാനിക്കുന്നതോടുകൂടി മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ള ഓപ്ഷൻ കഴിയും. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതോടുകൂടി മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന കാര്യം കഴിയും. മനുഷ്യരെ പ്രസാദിപ്പിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അവരുടെ സുവിശേഷം വിശ്വസിച്ചിട്ട് കർത്താവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ജീവിതകാലം ഉടനീളം നിങ്ങളുടെ മുമ്പിൽ വരുന്ന പരീക്ഷണം എന്താ പറയുക? മനുഷ്യരെ പ്രസാദിപ്പിക്കണോ ദൈവത്തെ പ്രസാദിപ്പിക്കണോ? ഏത് മനുഷ്യരായിരിക്കും? ജോലി സ്ഥലത്തായിരിക്കാം, പലയിടത്തായിരിക്കാം, വീട്ടിലായിരിക്കാം, ഈ ടെംപ്ലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നു. ഇതിന്റെ മുമ്പിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്കില്ല, ബാക്കി ഓപ്ഷൻ അതോടുകൂടി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ യഥാർത്ഥ സുവിശേഷമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയൂ. ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിന് നേരെ അതിന്റെ പോയിന്റ് അപ്പുറത്തെ വശമാണ് മനുഷ്യരെ ഭയപ്പെടുക എന്നുള്ളത്. ഞാൻ അതിലേക്ക് മുമ്പോട്ട് വരുമ്പോൾ പറയാം, മനുഷ്യരെ ഭയപ്പെടുകയും മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് സുവിശേഷത്തിന്റെ റിയൽ കണ്ടന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സുവിശേഷം അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യത്തില്ല, അവർക്ക് സുവിശേഷം കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ആ ഒരു പ്രാഗൽഭ്യം നടക്കും. അത് എവിടെയെങ്കിലും വെച്ചിട്ട് അവർ കോംപ്രമൈസ് ചെയ്യും. ആ കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷം എന്താണെന്നും ആ സുവിശേഷത്തിൽ കൂടി എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കും. ഞാൻ മുമ്പോട്ട് പോട്ടെ, ആ വാക്ക് കുട്ടിയെ അങ്ങോട്ട് പോകണം. താഴ്ത്തു വയ്ക്കാം എന്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം, എല്ലാ വാക്കുകളും എടുക്കാനായിട്ട് സമയമില്ല. ഇവിടെ പറയാണ്, വീണ്ടും പൗലോസ് പറയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. ഓരോ സ്കൂളിലും പറയാണ്, ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഈ സുവിശേഷമാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സുവിശേഷം. അത് മനുഷ്യമല്ല, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപാടിൽ അത്രേ പ്രാപിച്ചത്. ഓരോസ് പറയാണ്, ഞാൻ ഈ പറയുന്ന സുവിശേഷം ഉണ്ടല്ലോ, ഈ സുവിശേഷം എന്നെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നാൽ, പൗലോസിനെ പഠിപ്പിക്കാനായിട്ടാണെങ്കിൽ, പൗലോസിനെ പഠിപ്പിക്കാനായിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ യേശു ക്രിസ്തുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? യേശു ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ 11 പേര് വന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പൗലോസ് പറയാണ്, ഞാൻ അവരടുത്ത് താഴ്ത്തു വായിക്കുമ്പോൾ പറയാണ്, ഞാൻ എന്റെ അടുത്ത് ഈ സുവിശേഷം ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ അപ്പോസ്തലന്മാരടുക്കൽ പോയിട്ട് അവരുടെ അടുത്ത് പഠിക്കാൻ നിന്നില്ല. എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് പൗലോസിന് അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാൻ പാടില്ലാത്തത്? നമ്മളുടെ യഥാർത്ഥമുള്ള സുവിശേഷം എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ദൈവം വെളിപ്പെടുത്തുന്നതല്ലേ നമ്മളുടെ ഹൃദയത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ദൈവവചനത്തിൽ നിന്ന്, ഇന്ന് നമുക്ക് അപ്പോസ്തലന്മാരുടെ അടുത്ത് പോകാൻ കഴിയുന്നില്ല, ദൈവവചനത്തിൽ കൂടി ദൈവം, ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ റിട്ടൺ വേർഡ് ഓഫ് ഗോഡിൽ കൂടി യഥാർത്ഥത്തിലുള്ള ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ് ആയിട്ടുള്ള യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി അറിയുമ്പോൾ മാത്രമേ ഈ സുവിശേഷം അവർക്ക് വെളിപ്പെടുന്നു. അല്ലാത്തടത്തോളം കാലം ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ഒരു ഇൻഫർമേഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റിയൽ റിവലേഷൻ ആവണമെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിക്കണം. ഞാൻ ഇതൊരു വലിയ മിസ്റ്ററി ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷെ ഒരു പൂർണ്ണ ഹൃദയത്തോട് കർത്താവിന്റെ അടുത്തോട് ചെല്ലുന്നവർക്ക് മാത്രമേ ഇത് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലൂക്കോസിൽ സുവിശേഷത്തിൽ പറഞ്ഞത്, അവർക്ക് മോശം മുതൽ എല്ലാ തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ കുറിച്ചുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ സുവിശേഷം നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു കഴിയുമ്പോൾ, ഞാൻ പറയട്ടെ, ഈ ബൈബിൾ ശരിക്കും ഒരു പുതിയ പുസ്തകമായിരുന്നു. അന്ന് മുതൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ ബൈബിൾ കൂടി നമ്മൾ യേശു ക്രിസ്തുവിനെ കാണാനുള്ളത്. അന്ന് മുതൽ ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചന ഒരു പുസ്തകത്തിനേക്കാൾ ഉപരി ദൈവവചനത്തിൽ കൂടി ദൈവം യഥാർത്ഥ സുവിശേഷം നമ്മുടെ ഹൃദയത്തെ വെളിപ്പെടുത്തും. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ, അതിനാൽ ഒരു വ്യക്തി റിയലായിട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ സുവിശേഷം പറയാൻ തുടങ്ങുന്നത്. ബട്ട് അതുവരെയും സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതാണ് പലപ്പോഴും പല വ്യക്തികൾക്കും യഥാർത്ഥത്തിൽ ദൈവവചനം പ്രസംഗിക്കാനായിട്ട്, ദൈവവചനം സംസാരിക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല, അതൊരു കോളിംഗ് ആയിരിക്കാം. പക്ഷെ യഥാർത്ഥ സുവിശേഷം ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്തതിന്റെ കാര്യം എപ്പോഴും ഇവർ ഒരു സെക്കൻഡ് ഹാൻഡ് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് എപ്പോഴും. അത് നമ്മുടെ സമയമുള്ളവരുടെയും പ്രശ്നം അതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു ടേപ്പിൽ നിന്നോ നമുക്ക് ഇവിടെ വരുന്ന ഒരു മീറ്റിംഗിൽ നിന്നോ ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കത്തില്ല. പൗലോസിന് ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ പത്രോസിൽ നിന്ന് കിട്ടുമായിരുന്നു. നേരെ അപ്പോസ്തലന്മാരെ പോയി, അപ്പോസ്തലന്മാർ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് അവരുടെ താണ് യേശു ക്രിസ്തു ഈ സുവിശേഷം നേരിട്ട് പറഞ്ഞു കൊടുത്തത് അല്ലേ. അവരുടെ ബുദ്ധിയെ തുറന്ന് തിരുവെഴുത്തുകളെ ബോധ്യപ്പെടുത്തി കൊടുത്തി അവരാണ് അപ്പോസ്തല യെരുശലേം മുതൽ ഈ സുവിശേഷം പ്രസംഗിച്ചത്. ആദ്യത്തെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് വരുന്നത് വളരെ കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ സുവിശേഷം മുഴുവൻ അപ്പോസ്തലന്മാർ പത്രോസും ബാക്കിയുള്ളവരും പ്രസംഗിക്കുന്നത്, അവർ പ്രസംഗിക്കുന്ന കൃത്യ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. പഴയ നിയമത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അവർ വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. പക്ഷെ ഇവരടുത്ത് പോകാതെ പൗലോസ് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പൗലോസിന് അത്ര ക്ലിയറായിട്ട് അറിയായിരുന്നു, ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രാപിക്കുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് പൗലോസായിട്ട് പറയാണ്, ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദമതത്തിലെ ഞാൻ അത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപാടിലാണ് അത്രയും പ്രാപിച്ചത്. യഹൂദമതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് താഴോട്ട് പൗലോസിന്റെ ശരി ബാക്ക്ഗ്രൗണ്ട് പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആ വ്യക്തിയായിരുന്നു എന്നിട്ട് പറയണം. അതിന്റെ 15, 16, 17 വാക്കുകൾ.
എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരത്വങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയും ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ഡമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു.
ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്ന വാക്ക് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും എന്റെ പൗലോസ് പറയാണ് ഞാൻ യഹൂദ മതത്തിൽ ഭയങ്കര മുമ്പിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. പഴയ നിയമ പാരമ്പര്യങ്ങൾ, പഴയ നിയമത്തിലെ യഹൂദ മതത്തിലെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ചെയ്ത് ഞാൻ യഹൂദരായിട്ടുള്ള പരീക്ഷനായിരുന്നു. പക്ഷെ എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, അടുത്ത വാക്യം നമ്മൾ പ്രതിക്കുന്നത്, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. സുവിശേഷം എന്താണ്? സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ക്ലിയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പതിനാറാമത്തെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? ടു റിവീൽ ഹിസ് സൺ ഇൻ മീ ദാറ്റ് ഐ മൈ പ്രീച്ച് ഹിം. അല്ലെ, പുത്രനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പോലും അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ടു പ്രീച്ച് ക്രൈസ്റ്റ്, പ്രീച്ച് ജീസസ്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ പ്രീച്ച് ചെയ്യുന്നത്? അവിടെ പറയാണ്, അതിന് മേലെ പറഞ്ഞിരിക്കുകയാണ്, ടു റിവീൽ ഹിസ് സൺ ഇൻ മീ. അന്നേരം മറന്നു മനസ്സിലാക്കണം, ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കണമെങ്കിൽ ആദ്യം തുടങ്ങണം, ഹി ഗോഡ് മസ്റ്റ് റിവീൽ ക്രൈസ്റ്റ് ഇൻ ഹിം. അല്ലെ, ദൈവം തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തി. കാരണം എന്താണ്? ഞാൻ അവനെ പ്രീച്ച് ചെയ്യാനായിട്ട്. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെ ആരും പറഞ്ഞു കേട്ട കാര്യമൊന്നുമല്ല. ഗോഡ് റിവീൽഡ് ക്രൈസ്റ്റ് ഹിസ് സൺ ഇൻ മീ സോ ദാറ്റ് ഐ മേ പ്രീച്ച് ഹിം. ആ അതാണ് സുവിശേഷം. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഉദ്ദേശം. സുവിശേഷത്തിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, സുവിശേഷം കൊണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ സ്വരൂപമാണ്. കർത്താവിന്റെ സ്വരൂപം ഒരു വ്യക്തിയിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ എൻഡ് പ്രോഡക്റ്റ്. എന്നിട്ട് ആ വർക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ നടക്കാതെ ആ വ്യക്തിക്ക് ഇത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിക്ക് പ്രസംഗിക്കാം, പ്രസംഗിക്കുന്ന തീയറി പ്രസംഗിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരികയും ആ വ്യക്തിയിൽ കൂടി യേശു ക്രിസ്തു വെളിപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് യേശു ക്രിസ്തുവിനെ പ്രീച്ച് ചെയ്യാൻ കഴിയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രീച്ച് ചെയ്യുന്നത് ബൈബിൾ പഠിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് അല്ലാതെ പ്രീച്ച് ചെയ്യുന്നവർക്ക് പ്രീച്ച് ചെയ്യാനായിട്ട് പറയും. അല്ലാതെ പ്രീച്ച് ചെയ്യുന്നവർ പഴയ നിയമത്തിലെ പരീശന്മാർ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ, ഞാൻ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, എൻ സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുക എന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, യേശു ക്രിസ്തു എവിടെ നിന്നാണ് നമ്മളെ വിളിവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിവിച്ചിരിക്കുക. നേരം ഞാൻ ഇത് പറഞ്ഞു മനസ്സിലാക്കണം, ഈ ദുഷ്ട ലോകത്തിൽ, ഈ വേൾഡിൽ നിന്ന് കർത്താവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ വ്യക്തി അതോടുകൂടി ട്രാൻസ്ഫോം ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്തിട്ട് കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യുക. അതൊരു സുവിശേഷത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ ലോകത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് റോമലേഖനം 12 ഒന്നാമത്തെ വാക്യം, ഞാൻ ഇന്നലെ വായിച്ച വാക്യമാണ്, ഒന്നുകൂടെ എടുത്തു വായിക്കാം. റോമലേഖനം 12:1 അവിടെ പറഞ്ഞിരിക്കുകയാണ്, എടുത്തോടൊന്ന് വായിക്കാം.
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ,
രണ്ടാമത്തെ വാക്യം,
വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള
ഈ ലോകത്തിന് അനുരൂപമാകാതെ. ഇവിടെ പറയുകയാണ്, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. And do not be conformed to this world, but be transformed by renewing of your mind. ഇവിടെ രണ്ട് വാക്ക് അവിടെ ശ്രദ്ധിക്കണം. ഒന്ന് പറയാണ്, ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ വിളിച്ചത് ഈ കറപ്റ്റഡ് ലോകത്തിൽ നിന്നാണ് വിളിച്ചത്. നേരം നിങ്ങൾ ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനോട് നിങ്ങൾ കൺഫോം ചെയ്യരുത്. എന്നിട്ട് എന്ത് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്? ബട്ട് ബി ട്രാൻസ്ഫോംഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഈ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. നേരം ഇവിടെ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ബട്ട് ടു ബി ട്രാൻസ്ഫോം ടു വാട്ട്? രണ്ടു കൊരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ 18 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 18 വാക്യം,
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും.
അവിടെ അവസാനം പറഞ്ഞ വാക്യം എന്താണ്? രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് എന്താണ്?
ട്രാൻസ്ഫോം.
ആൻഡ് ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ജസ്റ്റ് As from the Lord, the Spirit. ഞാൻ പറഞ്ഞിരുന്നത് ഈ റോമലേന്റെ 14 എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്തോട്ട് രൂപാന്തരപ്പെടണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അതേ പ്രതിമ. അന്നേരം പറയാണ്, ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ് ബട്ട് ടു ബി ട്രാൻസ്ഫോം ടു ഹിസ് ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. എൻ പ്രോഡക്റ്റ് ആവുന്ന എന്താണ്? എൻ പ്രോഡക്റ്റ് വിൽ ബി ഇമേജ്. അതെ, ദൈവം സൃഷ്ടിച്ച അതേ ഇമേജിലേക്ക് ഒരു വ്യക്തി ട്രാൻസ്ഫോംഡ് ആവും. എങ്ങനെയാണ് രക്ഷയുടെ പ്രോസസ്സ് എന്താണ് നടക്കുന്നത്? രക്ഷയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് എത്രമാത്രം ട്രാൻസ്ഫോംഡ് ആയി എന്നുള്ളത് മാത്രമാണ്. വേറെ ഒരു കാര്യവും നോക്കണ്ട. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ രക്ഷയുടെ സുവിശേഷത്തിന്റെ എഫക്ട് എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ ആ വ്യക്തി ലോകത്തിൽ നിന്ന് എത്രമാത്രം മാറിയെന്നും എത്രമാത്രം യേശുക്രിസ്തുവിനോട് അനുരൂപമായി നിൽക്കാൻ മതി. ആ ഒറ്റ മാർക്കിലറിയും, ആ ഒറ്റ മാർക്കിൽ ഒരു വ്യക്തിയുടെ രക്ഷ എത്രമാത്രമാണ്. ഓരോ സ്വറിയാണ് ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്. വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, കാരണം ഈ വേൾഡിൽ നിന്നാണ് നിങ്ങൾ ജീവിച്ചത്. പക്ഷെ നിങ്ങൾ രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടുന്നത് എങ്ങോട്ടാണ് രൂപാന്തരപ്പെടുന്നത്? കൺഫോം ആവേണ്ടത് അത് ഗ്രാജുവലാണ്, അത് ഫ്രം ഗ്ലോറി ടു ഗ്ലോറിയാണ്, അത് അതേ പ്രതിമയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കിയിട്ടാണ് ദൈവത്തിൽ നിന്ന് ജീവിക്കാറുള്ളത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനെയാണ് ദൈവം രൂപാന്തരപ്പെടുന്നത്. കൊരിന്ത്യരിലെ അടുത്ത വാക്യത്തിൽ പറയാണ്, അവിടെ പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ ബ്ലൈൻഡ് ആക്കി എന്നാണ് പറഞ്ഞത്. ആ ബ്ലൈൻഡ് ആക്കിയ മനസ്സാണ് രൂപാന്തരപ്പെട്ടത്. അതിൽ കൊരിന്ത്യരിലെ റോമലേഖനം 14-ാം അധ്യായത്തിൽ പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്നാ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയെന്നാണ് പറഞ്ഞത്. എവിടെ ഇതൊക്കെ നടക്കുന്നത്? ഇതൊക്കെ നടക്കുന്ന മൈൻഡിലാണ്. മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തലയല്ല, ബുദ്ധിയല്ല. മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിനെ പ്രാർത്ഥിക്കുന്നത് ഹാവ് ദിസ് മൈൻഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന് അതേ മനസ്സുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനസ്സ് യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടും. ആ രൂപാന്തരപ്പെടുമ്പോൾ മാത്രമായി പുറമേയുള്ള കാര്യങ്ങൾ മാറത്തുള്ളൂ. സുവിശേഷം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തി ഈ ലോക സിസ്റ്റത്തിൽ നിന്ന് ആ വ്യക്തിയുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ രൂപമാണ്. ആ മനസ്സ് രൂപാന്തരപ്പെടുന്ന പ്രോസസ്സിനെയാണ് ദൈവാലയത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതാണ് സുവിശേഷത്തിന്റെ കണ്ടന്റ്. ഇത് ഒരു വ്യക്തിയിൽ ആദ്യം നടക്കാത്തിടത്തോളം കാലം അവർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയത്തില്ല. അവർക്ക് തിയറി പ്രസംഗിക്കാനായിട്ട് കഴിയും, ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് കഴിയും, പക്ഷെ യഥാർത്ഥ ഗോസ്പൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ മാർക്കാണ്, ക്ലിയർ മാർക്കാണ്. നിങ്ങൾക്കറിയാം രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ മനസ്സ് എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും എവിടെയാണ്, എന്താണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതെന്നും എവിടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് വേറൊരു സുവിശേഷം എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. വേറൊരു സുവിശേഷം വരുമ്പോൾ അത് നടക്കുന്ന, അത് എവിടെയാണ് നടക്കുന്നത്, ആ സുവിശേഷം വർക്ക് ചെയ്യുന്ന എവിടെയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ 2 കൊരിന്ത്യർ 11:3 പറയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചലിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് പറയാണ്, പിശാച് വന്നിട്ട് വഷളാക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സാണ്, ആ വ്യക്തിയുടെ മനസ്സിനെ. ഇതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ, മനുഷ്യന്റെ ഹൃദയത്തെ കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കാനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് യേശു ക്രിസ്തു വരുന്നത്. ആ മനസ്സിനെ ഈ ലോകത്തിലെ ചിന്ത കൊണ്ടുകൊണ്ട് നിറയ്ക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഈ ലോകത്തിൽ ഈ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഈ രണ്ട് കാര്യം കൊണ്ട് നിറയ്ക്കാനായിട്ട് കഴിയത്തില്ല. ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നോ അത് പുറത്തു വരും. എന്തുകൊണ്ട് സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആവുന്നില്ല, എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ സുവിശേഷം നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ സുവിശേഷം വർക്ക് ചെയ്തിട്ട് അത് പുറത്തു വരേണ്ടതിന് വരെ ഈ ലോകത്തിന്റെ ദൈവം ഈ ലോകം കൊണ്ട് നിങ്ങളെ നിറച്ചിരിക്കാം. ഇവിടെ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? ആ പകല് സമയം ചെലവഴിക്കും, ദൈവം വായിക്കാറുണ്ടോ? ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം കൊണ്ട് നടക്കുന്നുണ്ട്. ആൾക്കാർക്ക് സമയമില്ല. ഞാനോട് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ സ്റ്റഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഇതിനൊന്നും ആൾക്കാർക്ക് സമയമില്ല, ആൾക്കാർ ബിസിയാണ്. കാരണം എന്താണ്, ഈ ലോകത്തിന്റെ ദൈവം ഇവരുടെ മനസ്സിനെ കംപ്ലീറ്റ് നിയന്ത്രിക്കാണ്. പകല് മുഴുവൻ ഇവരുടെ ജീവിതത്തിലെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ, പ്രയോറിറ്റീസ്, ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്, ഇവരുടെ പ്രയോറിറ്റീസ് എല്ലാം പിശാചി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു വ്യക്തി മനസ്സിനെ രൂപാന്തരപ്പെടുത്താനാണ്. ഞാൻ പെട്ടെന്ന് പോട്ടെ, ഞാനിത് അതിൽ നിൽക്കാനായിട്ട് അതിന് സമയത്ത് എവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചു. ടു റിവീൽ ഹിസ് സൺ ഇൻ മീ സോ ദാറ്റ് ഐ മൈറ്റ് പ്രീച്ച് ക്രൈസ്റ്റ്. എന്റെ പൗലോസ് പറയാണ്, എന്നിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വർക്ക് ചെയ്തപ്പോൾ യേശു ക്രിസ്തുവിനെ എന്നിൽ ദൈവം വെളിപ്പെടുത്തി. വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ പ്രീ ചെയ്യാനായിട്ട് വന്നു. അല്ലാതെ ഇത് വേറെ ആരും പറയും പറഞ്ഞ സുവിശേഷമല്ല. ഗലാത്യ സഭയെപ്പറ്റിയും പൗലോസിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. ഗലാത്യ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഗലാത്യ സഭയിലുള്ള ആൾക്കാരെ പറ്റിയുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവേദനപ്പെടുത്തും. മൈ ചിൽഡ്രൻ വിത്ത് ഹൂം ഐ അഗെയിൻ ലേബർ അണ്ടിൽ ക്രൈസ്റ്റ് ഈസ് ഫോംഡ് ഇൻ യു. ഒരു സുവിശേഷത്തിന്റെ എൻ പ്രോഡക്റ്റ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. കാരണം വേറൊരു സുവിശേഷം വന്നിട്ട് ഇവരെ ഡിസ്റ്റോർട്ട് ചെയ്തു. യഥാർത്ഥ സുവിശേഷത്തിന്റെ മെസ്സേജ് ഇവർക്ക് കിട്ടുന്നില്ല. കാരണം വേറൊരു സുവിശേഷം വന്നിട്ട് ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു പൗലോസിന്റെ ഉള്ളിൽ വെളിപ്പെട്ടു. പൗലോസിന്റെ ഉള്ളിൽ വെളിപ്പെട്ടപ്പോൾ പൗലോസ് യേശു ക്രിസ്തുവിനെ പ്രീച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. ആ പ്രീച്ച് ചെയ്യുന്നതിൽ കൂടി പൗലോസ് ഉദ്ദേശിക്കുന്നത് ഈ സുവിശേഷം കേൾക്കുന്നവരുടെ ഉള്ളിൽ യേശു ക്രിസ്തു വരികയും ആ വ്യക്തിയിൽ കൂടി യേശു ക്രിസ്തു ഫോമായി വരികയും ചെയ്യണമെന്നാണ് പൗലോസിന്റെ ആഗ്രഹം. അതാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരുടെ അടുക്കലോ പരിശീലനത്തിലേക്ക് പോവുകയും ചെയ്യാതെ അറബിയിലേക്ക് പോവുകയും ഡമാസ്കസിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. പൗലോസോടെയാണ് ഇത് ദൈവം എന്നിൽ വെളിപ്പെടുത്തി തന്നപ്പോൾ ദൈവം ഈ കാര്യം വളരെ ക്ലിയറായിട്ട് എനിക്ക് വെളിപ്പെടുത്തി. സുവിശേഷം എന്താണെന്നും എന്താണ് സുവിശേഷത്തിന്റെ കാര്യമെന്നും മനസ്സിലാക്കുകൂടി ഈ കാര്യത്തിൽ ഞാൻ എന്റെ ജനരക്തങ്ങളോടൊന്നും ആലോചിക്കുന്നു ചോദിച്ചില്ല. ഞാൻ പോയി എന്റെ വീട്ടിലോ അപ്പനടുത്തോ അമ്മയടുത്തോ ആരുടെ ഒന്നും ആലോചിക്കാനായിട്ട് പോയില്ല. ദൈവം വിളിച്ചു ദൈവത്തിന് ഇവിടെ പറയാണ് ഈവൻ അപ്പോസ്തലന്മാർക്ക് പോലും പോയി. അപ്പോസ്തലന്മാർക്ക് പോകുന്നതുകൊണ്ട് തെറ്റുണ്ടായിട്ടില്ല. പൗലോസിന് അറിയുമ്പോഴും ഇത് ദൈവത്തിൽ നിന്നുള്ള റിയൽ വെളിപ്പാടായിട്ട് കൺഫേം ആയിട്ട് പൗലോസിന് കാണാനായി. അതിനുശേഷമാണ് പൗലോസ് അപ്പോസ്തലന്മാരുടെ അടുത്ത് പോകുന്നത്. അതിലേക്ക് പോകാനായിട്ട് അധികം സമയമില്ല. താഴെയുള്ള വാക്യങ്ങൾ പൗലോസ് ഒരു ചരിത്രം വിശദീകരിക്കുക. നമുക്കിത് അറിയാവുന്നതാണ് കാര്യം. അപ്പോസ്തല പ്രവർത്തനം നടക്കുന്ന കാര്യമാണ് പൗലോസ് ഈ സുവിശേഷം ജാതികളുടെ അടുത്ത് പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുമ്പോൾ ചിലർ വന്നിട്ട് ഈ സുവിശേഷത്തിന്റെ കൂടെ ഡിസ്റ്റോർട്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ ന്യായപ്രമാണവും കൂടി ആചരിച്ചാലേ ഒരു വ്യക്തി നീതീകരിക്കപ്പെടത്തുള്ളൂ എന്ന് പഠിപ്പിക്കുമ്പോൾ പൗലോസ് അതിനുശേഷം അപ്പോസ്തലന്മാരുടെ ചെന്നിട്ട് ഈ അവർ പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തെ പറ്റി അവരത് വിവരിക്കുന്നു. അവരത് വിവരിക്കുമ്പോൾ പൗലോസിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള അപ്പോസ്തലന്മാരുടെ തൂണുകളായിട്ട് എണ്ണപ്പെട്ടിരുന്ന യാക്കോബ് യോഹന്ന് പത്രോസ് ഈ മൂന്ന് പേർ അവരായിരുന്നു യേശു ക്രിസ്തുവിന് കൂടെ നിന്നിട്ട് യഥാർത്ഥത്തിൽ സുവിശേഷം അവരാണ് നേരിട്ട് കേട്ടത്. അതായത് പൗലോസിനും ദൈവം യേശു ക്രിസ്തു നേരിട്ട് തന്നെ സുവിശേഷം വെളിപ്പെടുത്തി കൊടുത്തു. അതായത് ഒരു ഡിസ്പ്യൂട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു 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 ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇവര് യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ യേശു ക്രിസ്തുവിന്റെ കൂടുണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ ചെന്നിട്ട് ഈ കാര്യം പ്രവചിക്കുന്നു. അന്നേരം അവരും പറയാണ് ഈ സുവിശേഷം യഥാർത്ഥമായിട്ടുള്ളത് പൗലോസ് പറയുന്ന യഥാർത്ഥമാണെന്നുള്ളത് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്കുകൾ വായിക്കുന്നത്. എടുത്ത് വായിക്കാനായിട്ട് സമയത്ത് അവർ ചരിത്രമായതുകൊണ്ട് അതിൽ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് പറയുന്നില്ല. അവിടെ പറയാണ് സുവിശേഷത്തിന് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ 5-ാമത്തെ വാക്യം ഈ കള്ള സഹോദരന്മാർ വന്നിട്ട് സുവിശേഷം ഡിസ്റ്റോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ സുവിശേഷത്തിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ പൗലോസ് പറയാണ് അതിന്റെ 5-ാമത്തെ വാക്യം ഇവിടെ പറയുന്നതാണ് സുവിശേഷത്തിന്റെ സത്യം. ഈ യഥാർത്ഥ സുവിശേഷം ഉണ്ടല്ലോ, ഈ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടത് എന്തുകൊണ്ട് എന്ത് പറഞ്ഞു പൗലോസോറയാണ്? പൗലോസോറയാണ് ഞാൻ ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങി കൊടുത്തു. പൗലോസോറയാണ് പൗലോസ് ഫൈറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഈ സുവിശേഷം നിലനിൽക്കാണ്. കാരണം സുവിശേഷത്തിന്റെ സത്യം പൗലോസിന് അറിയാൻ പറ്റും. പൗലോസോറയാണ് ഇവരുടെ അടുത്ത് ഒരു നാഴിക പോലും കോംപ്രമൈസ് ചെയ്യാറ്. കാരണം പൗലോസിന് അറിയായിരുന്നു പൗലോസ് അവിടെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സുവിശേഷം കോംപ്രമൈസ് ആയിട്ട് അടുത്ത തലമുറയിരിക്കും. പൗലോസ് അതിനുവേണ്ടിയിട്ട് സത്യത്തിന്റെ സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വഴങ്ങി കൊടുത്തില്ല. ഞാൻ പറയട്ടെ, യഥാർത്ഥ സുവിശേഷത്തിന്റെ കൂടി ഒരു കാര്യമോ 10 കാര്യമോ ആഡ് ചെയ്താൽ ഒരുപോലെ ആ സുവിശേഷം ഡിസ്റ്റോർട്ടായി. യഥാർത്ഥ ശുദ്ധമായിട്ടുള്ള പാലിന്റെ കൂടെ 1 തുള്ളിയോ 10 തുള്ളിയോ ചേർത്ത് കഴിഞ്ഞാൽ അത് മായമായി കഴിയും അല്ലെ. എന്നാലും മാക്സിമം നമുക്കറിയാവുന്ന ദൈവവചന സുവിശേഷത്തിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പൗലോസ് പറയുകയാണ് അതിനു വേണ്ടിയിട്ട് പൗലോസ് ഫൈറ്റ് ചെയ്തു. താഴെ പോകുമ്പോൾ അത് ഇവർ അംഗീകരിക്കുകയും ചെയ്തു. 11-ാമത്തെ വാക്യം പോലെ 2 വാക്യം കൂടെ ജസ്റ്റ് പെട്ടെന്ന് വായിക്കാം. 11
യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ കൽച്ചേരക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിന്തിരിഞ്ഞു.
ഇവിടെ ആരാണ് ഈ കേപ്പ എന്ന് പറയുന്നത്? കേപ്പ എന്ന് പറഞ്ഞിരിക്കുന്നത് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ആളാണ് അല്ലെ. മേള് പറഞ്ഞിട്ടുണ്ട് തൂണുകളായിട്ട് ദൈവത്തിന്റെ സഭയിലെ അപ്പോസ്തലന്മാർ. ഇപ്പം പൗലോസ് പത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാവനമില്ലാത്ത വ്യക്തി എന്നാണ് അല്ലെ. ഇവിടെ തന്നെ പറഞ്ഞു പൗലോ പത്രോസിന് തെറ്റ് പറ്റി. കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് തെറ്റ് പറ്റിയത്? പത്രോസിന് എന്താ പറ്റിയത്? പത്രോസിന് എന്ത് പറ്റി എന്നുള്ള ആൾക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ പറ്റിയ പോലും പത്രോസിന്? രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി. ഞാൻ ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, മനുഷ്യരെ ഭയപ്പെടുകയും മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് പറ്റാവുന്ന കാര്യമാണ്, ചെയ്യാവുന്ന കാര്യമാണ്. അവിടെ കോംപ്രമൈസ് ആകുകയും ഇവിടെ പൗലോസ് പത്രോസിനെ പത്രോസ് പറയണ പത്രോസ് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടു. യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പത്രോസ് അവിടെ കപടം കാണിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്, അങ്ങനെ വാക്കാൻ എഴുതിയിരിക്കുന്നത്. അന്നേരം പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് പറയുന്നത് സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കാത്തതുകൊണ്ട്, അടുത്ത് നോക്കുമ്പോഴാണ് അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ പൗലോസിനോട് തിരുത്തുന്നു പത്രോസിനോട് തിരുത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പൗലോസ് പറയാണ് സുവിശേഷത്തിന്റെ സത്യം കോംപ്രമൈസ് ചെയ്യാനായിട്ട് പൗലോസ് കയറും. പൗലോസ് പറയാണ് അത് പത്രോസ് പറഞ്ഞാലും ആ മാറ്റം വരും. പത്രോസിന് തെറ്റാവരും ഇല്ല, ഇല്ലാതില്ല, പത്രോസിനും തെറ്റ് വരാം. സുവിശേഷത്തിന്റെ സത്യത്തിന് മാത്രമേ മാറ്റം ഇല്ലാത്തൂ. ഞാനിത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ പൗലോസിന് ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടിയതെങ്കിൽ, പൗലോസ് പത്രോസിൽ നിന്നാണ് സുവിശേഷം പഠിച്ചിരുന്നതെങ്കിൽ എന്ത് പറ്റിയാലും പത്രോസ് തെറ്റിപ്പോകുന്നതിന്റെ കൂടെ പൗലോസും തെറ്റിപ്പോകും അല്ലേ. പക്ഷെ പൗലോസിന് എവിടുന്നാ സുവിശേഷം കിട്ടിയത്? ദൈവത്തിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ പറയട്ടെ, സുവിശേഷത്തിന് അൺകോംപ്രമൈസ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കണമെന്ന് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, ദൈവത്തിൽ നിന്ന് കേട്ടല്ലോ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ, നിങ്ങളുടെ ലീഡർ തെറ്റിപ്പോകുന്നതിന്റെ പുറകെ നിങ്ങൾ തെറ്റി. കാരണം എന്താണ്? ഇവര് പഠിച്ച സുവിശേഷം ലീഡറിൽ നിന്നാണ് പഠിച്ചത്. ഇന്ന് അനേകം നടക്കുന്ന എന്തെന്നറിയോ, ഒരു കാര്യവും അവരുടെ ലീഡർ എന്ത് പറയുന്നു ആ ലീഡറിന് തെറ്റാവരുണ്ടെന്ന് ആൾക്കാർ വിചാരിക്കുന്നു. അദ്ദേഹം പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകട്ടെ, ദൈവവനത്തിൽ ആ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ആൾക്കാർ തയ്യാറല്ല. തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ആ ലീഡറിന്റെ അടുത്ത് ചോദിക്കാൻ ആൾക്കാർക്ക് ധൈര്യമില്ല. അതിന് പകരം എന്താണ്, ആ ലീഡർ എന്ത് പറഞ്ഞാലും ആ പറയുന്ന അതേപോലെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന കുറെ വിശ്വാസം. അവരെ സംബന്ധിച്ചോളം ലീഡർ കൊമ്പൻ പോകുന്നതിന് കൂടെ മോഴയെന്ന് കേട്ടിട്ടില്ല, അതേ സത്യമാണുണ്ടാവും. ഞാൻ പറയട്ടെ, ദൈവവനത്തിനെ എതിരെ ആര് എവിടെ പറഞ്ഞാലും നിങ്ങൾക്ക് ദൈവവാനം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ബോധ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കോംപ്രമൈസേഴ്സ് ആക്കി ആര്. ഞാൻ പറയട്ടെ, ഇത് ദൈവത്തിലെ സത്യമാണ്. ഇവിടെ പത്രോസ് പോലും തെറ്റിപ്പോയ കാര്യമാണ്. പത്രോസ് തെറ്റിപ്പോകുന്ന ആർക്കാ തെറ്റിപ്പോകാനകത്ത്? പൗലോസിന് തെറ്റിപ്പോകും. ഇവരെല്ലാം മനുഷ്യരാ, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ മാറ്റം ഇല്ലാത്തുള്ളൂ. ഞാൻ പറഞ്ഞത് പത്രോസിന് തെറ്റിപ്പോയപ്പോൾ പൗലോസ് സത്യത്തിൽ നിൽക്കാൻ കഴിഞ്ഞു പറഞ്ഞാൽ പൗലോസ് ദൈവത്തിൽ നിന്ന് സത്യം കേട്ടതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും പല സഭകളിൽ നിന്ന് ആൾക്കാരൊക്കെ പലപ്പോഴും മഴക്കൊണ്ടാക്കിയിട്ടൊക്കെ മാറുന്നുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ ചോദിക്കും, പറയും വർഷങ്ങളോളം ഒരു സഭ, വർഷങ്ങളോളം ഒരു സഭ എന്നിട്ട് കുറച്ചു കാലം മാറും. നേരെ മാറിക്കഴിയുമ്പോൾ ഇവിടെ ചോദിക്കും, പറയും നേതരെ മാറി ചോദിക്കും, പറയും അവിടെ പഠിപ്പിക്കുന്നത് ഗുരുപദേശമാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉപദേശം, ഡോക്ടറിന് തെറ്റാണ്. ഞാൻ ഇവിടെ ചോദിക്കും, ഡോക്ടറിന് തെറ്റാണ് നിങ്ങളെ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്, അല്ലെ വഴക്കുണ്ടാക്കി വേറെ എന്തെങ്കിലും കാര്യം കിടന്ന് മാറി കഴിഞ്ഞിട്ട് പറയാണ് അവിടുത്തെ ഡോക്ടറിന് തെറ്റായിരുന്നു. ഡോക്ടറിന് തെറ്റായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇവർക്ക് ചോദിക്കാൻ കഴിയുമില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കാര്യം വേറെന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങൾ മാറുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. ദൈവവചന സത്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷനും. അതിന് മാത്രമേ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുള്ളൂ. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു തീരുമാനം, സാമ്പത്തിക ലാഭമോ ഇല്ലെങ്കിൽ നിങ്ങളെ വഴക്ക് പറഞ്ഞു, ഇങ്ങനത്തെ ഒഴുകി കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കും. പക്ഷേ ദൈവവചനം കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ളതാണ്. ഇവിടെ പറയുകയാണ്, പൗലോസ് സുവിശേഷത്തിന്റെ സത്യം എന്താണെന്ന് മനസ്സിലായപ്പോൾ പൗലോസ് അതിന് വേണ്ടിയിട്ട് നിന്നു. പൗലോസ് പറയാണ് പത്രോസിനെതിരെ എതിർത്ത് നിന്നു. പത്രോസിനെ പറഞ്ഞു, ഇതാണ് കാലത്തുള്ള സുവിശേഷം. എനിക്ക് ബാക്കി ഡീറ്റെയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഞാൻ പെട്ടെന്ന് ഒറ്റ കൈപോട് പറഞ്ഞിട്ടേ, ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്നത്തെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസത്താൽ അല്ലാതെ പ്രവൃത്തിയിൽ കൂടി ഒരു വ്യക്തി നീതീകരിക്കപ്പെടും എന്നുള്ള, ഇല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കൂടെ പരിച്ഛേദനയും കൂടി ചേർന്നാലേ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഉപദേശമാണ് അവിടെ പഠിപ്പിച്ചത്. ആ പെർട്ടിക്കുലർ ഉപദേശത്തിനെതിരെയാണ് പൗലോസ് നിന്നത്. ആ പൗലോ ആ ഉപദേശം വന്നു കഴിഞ്ഞാൽ സുവിശേഷം ഡിസ്ട്രോട്ടർ ആവുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. പൗലോസ് അതുകൊണ്ട് ദൈവവചനത്തിന്റെ അതിന് വേണ്ടിയിട്ട് നിന്നു. ഞാൻ എന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഇനി അടുത്ത നാളെ ഇത് തുടരാനായിട്ട് സമയമില്ല. അടുത്ത ആഴ്ചയിൽ ഇതിന് ബാക്കിയുള്ള, ഇനി അതിനുശേഷമാണ് മൂന്നാമത്തെ രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനം മുതൽ മൂന്നാമത്തെ അധ്യായം മുതൽ
അവരുടെ യഥാർത്ഥ സുവിശേഷം എന്താണ് എന്നുള്ളത് പഴയ സിനിമയിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതുവരെയും പൗലോസ് ഒരു ഹിസ്റ്ററി പറയുകയാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം, ഇതൊക്കെയാണ് നടന്നത്. യഥാർത്ഥ സുവിശേഷത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു വന്നിട്ട് പൗലോസ് മുമ്പോട്ട് യഥാർത്ഥ സുവിശേഷം ഗലാത്തിയ വിശ്വാസികൾക്ക് പറഞ്ഞു തുടങ്ങുന്നു. അത് നമുക്ക് മൂന്നാമത്തെ അധ്യായം ഒരു താഴ്ത്തു വാക്കുന്നു. ദൈവം അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സമയമുള്ളവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്.